Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരിപാടിയും വാർത്തകളുമാണ് ഈ പ്രക്ഷേപണത്തിൽ. കഴിഞ്ഞ പ്രക്ഷേപണത്തിൽ ബൈബിളിലെ അതിമനോഹരമായൊരു സ്തുതിപ്പാണ് നാം കണ്ടത്, 146-ാം സങ്കീർത്തനം. ഈ പ്രക്ഷേപണത്തിൽ നാം പ്രപഞ്ചനാഥനും രാജാവുമായ കർത്താവിനെ സ്തുതിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തെ സ്തുതിക്കുന്ന 96-ാം സങ്കീർത്തനത്തിൻ്റെ പഠനം ആരംഭിക്കുകയാണ്. കർത്താവിനൊരു നവ്യഗാനം ആലപിക്കുവിൻ എന്നാരംഭിക്കുന്ന ഈ സങ്കീർത്തനം വിശുദ്ധ ഗ്രന്ഥത്തിലെ മനോഹരമായ മറ്റൊരു സ്തുതിപ്പാണെന്ന് പറയാം. വിശദമായ പഠനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്കതിൻ്റെ പദങ്ങളുമായി പരിചയപ്പെടാൻ ശ്രമിക്കാം. അവ ശരിയായി ശ്രവിക്കുകയാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ വായിക്കുകയോ ആലപിക്കുകയോ ചെയ്യുകയാണെങ്കിൽ തന്നെ, അതിൻ്റെ ഭാവവും രൂപവും ഘടനയുമൊക്കെ സാമാന്യഗതിയിൽ നമുക്ക് തന്നെ മനസ്സിലാക്കിയെടുക്കാനേ ഉള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. വളരെ ലളിതമായ ഒരു ഈണത്തിൽ ഈ സങ്കീർത്തനം പാടാൻ ശ്രമിക്കുകയാണ്. സങ്കീർത്തനങ്ങൾ ചുമ്മാ വായിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. കാരണം സമ്പൂർണമായും സംഗീതരൂപമുള്ള ബൈബിൾ ഗ്രന്ഥമാണ് സങ്കീർത്തനങ്ങൾ. അവ രചിക്കപ്പെട്ടിട്ടുള്ളത് തന്നെ പാടുവാനാണ്, ആലപിക്കുവാനാണ്. ഇസ്രായേലിൻ്റെ വിവിധ ആരാധനക്രമ മുഹൂർത്തങ്ങളും പ്രാർത്ഥനാ സമ്മേളനങ്ങളും കണ്ടുകൊണ്ടാണ് അവ രചിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാം പഠിക്കുവാൻ പോകുന്ന സങ്കീർത്തനത്തിൻ്റെ, അതായത് 96-ാം സങ്കീർത്തനത്തിൻ്റെ പ്രഥമ വരി അല്ലെങ്കിൽ പദം തന്നെ പറയുന്നത് കർത്താവിനൊരു നവ്യകീർത്തനം ആലപിക്കുവിൻ, ആലപിക്കുവിൻ എന്നാണ്. അതിനാൽ ആദ്യമായി നമുക്ക് ഈ സങ്കീർത്തനം മുഴുവനായിട്ടും ഒന്ന് ലളിതമായ ഈണത്തിൽ ശ്രവിക്കാം. അങ്ങനെ അതിൻ്റെ വിഷയം ഉള്ളടക്കം ഹൃദിസ്ഥമാക്കാൻ പരിശ്രമിക്കാം.
കർത്താവിനൊരു പുതിയ കീർത്തനം ആലപിക്കുവിൻ, ഭൂമി മുഴുവൻ അവിടുത്തെ പാടി സ്തുതിക്കട്ടെ. കർത്താവിനെ പാടിപ്പുകഴ്ത്തുവിൻ, അവിടുത്തെ നാമത്തെ വാഴ്ത്തി സ്തുതിക്കുവിൻ. അവിടുത്തെ രക്ഷയെ പ്രതിദിനം പ്രകീർത്തിക്കുവിൻ.
ആദ്യ പദത്തിൽ തന്നെ ഉള്ള പുതിയ കീർത്തനം എന്ന പ്രയോഗം ശ്രദ്ധേയമാണ്. പുതിയ നിയമത്തിലേക്കും ക്രിസ്തുവിലേക്കും വിരൽ ചൂണ്ടുന്നതാണത്. പുതിയ നിയമം, പുതുവീഞ്ഞ്, പുതുവസ്ത്രം, പുതിയ കൽപ്പന എല്ലാം ക്രിസ്തുവിലേക്ക് നമ്മെ അടുപ്പിക്കുന്നു, അല്ലെങ്കിൽ അവിടുത്തെ രണ്ടാം വരവിനെ സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കുക.
ജനതകളുടെ ഇടയിൽ അവിടുത്തെ മഹത്വം പ്രഘോഷിക്കുവിൻ, ജനപദങ്ങളുടെ ഇടയിൽ അവിടുത്തെ അത്ഭുത ചെയ്തികൾ വർണ്ണിക്കുവിൻ. എന്തെന്നാൽ കർത്താവ് അത്യുന്നതനും അത്യന്തം സ്തുത്യർഹനുമാണ്, സകല ദേവന്മാരെയും കാൾ അവിടുന്ന് ഭയപ്പെടേണ്ടവനുമാണ്. അവിടുന്ന് ഭയപ്പെടേണ്ടവനുമാണ്.
കർത്താവിൻ്റെ മഹത്വം പ്രഘോഷിക്കാൻ സങ്കീർത്തകൻ നമ്മോട് പറഞ്ഞിട്ട് ഉടനെ തന്നെ അതിൻ്റെ കാരണവും പദങ്ങളിൽ പ്രസ്താവിക്കുന്നുണ്ട്. കർത്താവ് സ്തുത്യർഹനും സകല ദേവന്മാരെയും കാൾ ഭയപ്പെടേണ്ടവനുമാണ് എന്ന്. ഭൂമിയിലെ പലരെയും, അതായത് മനുഷ്യരെ ദേവന്മാരായി അല്ലെങ്കിൽ ദൈവങ്ങളായി ആരാധിക്കുകയും അവർക്കായിട്ട് വിഗ്രഹങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് സങ്കീർത്തകൻ ഈ പദങ്ങൾ കുറിച്ചത്, എഴുതിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തിന്? ഇന്നും നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഈ വരികൾ പ്രസക്തമാണ്. കാരണം വിഗ്രഹാരാധനയും അങ്ങനെയുള്ള മനഃസ്ഥിതിയും മനുഷ്യരുടെ മനസ്സുകളിൽ ഇന്നും കുടികൊള്ളുന്നുണ്ട്, ഇന്നും കുടികൊള്ളുന്നില്ലേ?
ജനതകൾ ദേവന്മാരുടെ വിഗ്രഹങ്ങൾ മാത്രം ആരാധിക്കുന്നു, എന്നാൽ കർത്താവ് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സ്രഷ്ടാവാണ്. മഹത്വവും തേജസ്സും അവിടുത്തെ സന്നിധിയിലുണ്ട്. ബലവും സൗന്ദര്യവും അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്.
സങ്കീർത്തകൻ ഈ വരികളിൽ വിവരിക്കുകയാണ്, വിഗ്രഹങ്ങൾ നിർജീവ വസ്തുക്കളാണ്, അവയ്ക്കൊന്നും ചെയ്യാൻ കഴിവില്ല. എന്നാൽ ദൈവം കർത്താവാണ്, സ്രഷ്ടാവാണ്, അവിടുന്ന് പരിപാലകനാണ്, നമ്മുടെ സംരക്ഷകനാണ്, രക്ഷകനാണ്. ശക്തിയും തേജസ്സും സൗന്ദര്യവും സമ്പൂർണതയിൽ അവിടുത്തേക്കുണ്ട്. അത് അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിലും തെളിഞ്ഞു നിൽക്കുന്നുവെന്ന് സങ്കീർത്തകൻ പദങ്ങളിൽ സമർത്ഥിക്കുന്നു.
ജനപദങ്ങളെ ഉദ്ഘോഷിക്കുവിൻ, മഹത്വവും ശക്തിയും കർത്താവിൻ്റെതെന്ന് നിങ്ങൾ ഉദ്ഘോഷിക്കുവിൻ. കർത്താവിൻ്റെ നാമത്തിനു ചേർന്ന വിധം നിങ്ങൾ അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ. കാഴ്ചകളുമായി അവിടുത്തെ അങ്കണത്തിൽ നിങ്ങൾ പ്രവേശിക്കുവിൻ. കാഴ്ചകളുമായി അവിടുത്തെ അങ്കണത്തിൽ നിങ്ങൾ പ്രവേശിക്കുവിൻ.
അതിനാൽ നമ്മുടെ സ്രഷ്ടാവും ശക്തനുമായ കർത്താവിൻ്റെ മുന്നിൽ കാഴ്ചകളുമായി നിങ്ങൾ വരുവിൻ. അങ്ങനെ അവിടുത്തേക്ക് ഉചിതമായ ബഹുമാനവും മഹത്വവും നൽകുവിൻ. ജനപദങ്ങളെ ഉദ്ഘോഷിക്കുവിൻ, കാരണം മഹത്വവും ശക്തിയും കർത്താവിൻ്റേത് മാത്രമാണ്, കർത്താവിൻ്റേത് മാത്രമാണ്.
വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് കർത്താവിനെ ആരാധിക്കുവിൻ. ഭൂമി മുഴുവൻ അവിടുത്തെ മുന്നിൽ ഭയന്നു വിറയ്ക്കട്ടെ. ജനതകളുടെ ഇടയിൽ നിങ്ങൾ കർത്താവിനെ പ്രഘോഷിക്കുവിൻ. എന്തെന്നാൽ കർത്താവ് വാഴുന്നു, ലോകമിതാ സുസ്ഥാപിതമായിരിക്കുന്നു, അതിനിളക്കം തട്ടുകയില്ല. കർത്താവ് ജനതകളെ ഒരു നാൾ നീതിപൂർവം വിധിക്കും. അവിടുന്ന് നീതിപൂർവം വിധിക്കും.
നാം ശ്രവിച്ച പദങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് ആഗതരാകുവിൻ എന്ന് സങ്കീർത്തകൻ പറയുന്നു. സങ്കീർത്തകൻ നമ്മെ ക്ഷണിക്കുന്നു, കാരണം കർത്താവ് നീതിയുള്ള ന്യായാധിപനെ പോലെ നമ്മെ വിധിക്കാൻ വരും എന്ന് ഈ ഗീതം പ്രസ്താവിക്കുന്നുണ്ട്. അങ്ങനെ പുതിയ നിയമത്തിൽ വെളിപാട് പുസ്തകം വ്യാഖ്യാനിക്കുന്നത് പോലെ ഈ വരികളും കർത്താവിൻ്റെ രണ്ടാം വരവിലേക്കുള്ള സൂചനയാണ് എന്ന് മനസ്സിലാക്കുക.
ആകാശം ആഹ്ലാദിക്കട്ടെ, ഭൂമി ആനന്ദിക്കട്ടെ, സമുദ്രവും അതിലുള്ള സമസ്തവും മാർപ്പു വിളിക്കട്ടെ, വയലും അതിലുള്ളവയും ആഹ്ലാദിക്കട്ടെ, കർത്താവിൽ ആഹ്ലാദിക്കട്ടെ. അപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ വന്യവൃക്ഷങ്ങൾ ആനന്ദഗീതമുതിർക്കട്ടെ, ആനന്ദഗീതമുതിർക്കട്ടെ.
സങ്കീർത്തനത്തിൻ്റെ അവസാന ഭാഗത്ത് ഒരു ആഹ്ലാദ പ്രകടനമാണെന്ന് പറയാം. ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും ആനന്ദിച്ച് ആഹ്ലാദിക്കട്ടെ. എന്തെന്നാൽ ഇതാ കർത്താവാഗതനാകുന്നു, അതിനാൽ ഭൂമിയിലെ വയലുകളും അതിലെ വിളസമൃദ്ധിയും കർത്താവിൻ്റെ വരവിൽ സന്തോഷിക്കട്ടെ എന്ന് സങ്കീർത്തകൻ പ്രസ്താവിക്കുന്നു.
എന്തെന്നാൽ കർത്താവ് വരുന്നു, അവിടുന്ന് ഭൂമിയെ വിധിക്കാൻ വരുന്നു, അവിടുന്ന് സകല ലോകത്തെയും നീതിയോടും സത്യത്തോടും കൂടെ വിധിക്കാൻ വരുന്നു. ജനതകളെ വിധിക്കാൻ കർത്താവിതാ വരുന്നു.
സങ്കീർത്തനത്തിൻ്റെ അവസാന ഭാഗത്ത് ഒരു ആഹ്ലാദ പ്രകടനമാണ്. ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും ആനന്ദിച്ച് ആഹ്ലാദിക്കട്ടെ. എന്തെന്നാൽ ഇതാ കർത്താവാഗതനാകുന്നു, അതിനാൽ ഭൂമിയിലെ വയലുകളും അതിലെ വിളസമൃദ്ധിയും കർത്താവിൻ്റെ വരവിൽ സന്തോഷിക്കട്ടെ എന്ന് സങ്കീർത്തകൻ പ്രസ്താവിക്കുന്നു. പിന്നെ സങ്കീർത്തനത്തിൻ്റെ അവസാന പദം കർത്താവിൻ്റെ രണ്ടാം വരവ് കൂടുതൽ സ്പഷ്ടമാക്കുന്നു. അവിടുന്ന് വിധി കർത്താവായിട്ട്, സത്യത്തോടും നീതിയോടും കൂടെ വിധിക്കുന്ന കർത്താവായിട്ട് വരുമെന്ന് വ്യക്തമായി പ്രസ്താവിച്ചുകൊണ്ട് സങ്കീർത്തന പദങ്ങൾ സമാഹരിക്കുന്നു.
ജനതകളുടെ ഇടയിൽ അവിടുത്തെ മഹത്വം പ്രഘോഷിക്കുവിൻ, അവിടുത്തെ രക്ഷയെ പ്രകീർത്തിക്കുവിൻ.
ജനതകളുടെ ഇടയിൽ അവിടുത്തെ മഹത്വം പ്രഘോഷിക്കുവിൻ, അവിടുത്തെ രക്ഷയെ പ്രകീർത്തിക്കുവിൻ.
കർത്താവിനൊരു നവ്യ കീർത്തനം ആലപിക്കുവിൻ, ഭൂമി മുഴുവൻ കർത്താവിനെ ചിരം പാടി സ്തുതിക്കുവിൻ, കർത്താവിനെ പാടി സ്തുതിക്കുവിൻ. നിങ്ങളവിടുത്തെ നാമത്തെ സദാ വാഴ്ത്തിപ്പുകഴ്ത്തുവിൻ.
രമേശ് മുരളിയും സംഘവും ആലപിച്ചിരിക്കുന്ന ഈ സങ്കീർത്തനം ഗാനാവിഷ്കാരം ചെയ്തത് ഫാദർ വില്യം നെല്ലിക്കലും ഹാരി കൊറയയുമാണ്.
അവിടുത്തെ രക്ഷയെ പ്രതിദിനം പ്രകീർത്തിക്കുവിൻ, ജനതകളുടെ ഇടയിൽ അവിടുത്തെ മഹത്വം നിങ്ങൾ പ്രഘോഷിക്കുവിൻ, കർത്താവിനെ പ്രഘോഷിക്കുവിൻ. നിങ്ങൾ അവിടുത്തെ അത്ഭുത പ്രവൃത്തികളെന്നും വർണ്ണിക്കുവിൻ.
ജനതകളുടെ ഇടയിൽ അവിടുത്തെ മഹത്വം പ്രഘോഷിക്കുവിൻ, അവിടുത്തെ രക്ഷയെ പ്രകീർത്തിക്കുവിൻ.
ജനപദങ്ങളെ കർത്താവിനെ നിങ്ങൾ ഉദ്ഘോഷിക്കുവിൻ, മഹത്വവും ശക്തിയും കർത്താവിൻ്റേതെന്നു നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. കർത്താവിൻ്റെ നാമത്തിനു ചേർന്ന വിധം നിങ്ങൾ അവിടുത്തെ മഹത്വമെന്നും പാടിപ്പുകഴ്ത്തുവിൻ.
ജനതകളുടെ ഇടയിൽ അവിടുത്തെ മഹത്വം പ്രഘോഷിക്കുവിൻ, അവിടുത്തെ രക്ഷയെ പ്രകീർത്തിക്കുവിൻ.
വിശുദ്ധ വസ്ത്രങ്ങളണിഞ്ഞ് കർത്താവിനെ നിങ്ങൾ ആരാധിക്കുവിൻ, ഭൂമി മുഴുവൻ കർത്താവിൻ്റെ മുൻപിൽ ഭയന്നു വിറയ്ക്കട്ടെ, കർത്താവ് വാഴുന്നു എന്നും അവിടുന്നു ജനതകളെ നീതിയോടെ ഭരിക്കുന്നു.
ജനതകളുടെ ഇടയിൽ അവിടുത്തെ മഹത്വം പ്രഘോഷിക്കുവിൻ, അവിടുത്തെ രക്ഷയെ പ്രകീർത്തിക്കുവിൻ.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ അവതരിപ്പിച്ച വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരിപാടിയാണ്. പ്രപഞ്ചനാഥനും രാജാവുമായ കർത്താവിനെ സ്തുതിക്കുന്ന 96-ാം സങ്കീർത്തനത്തിൻ്റെ പഠനം വീണ്ടും അടുത്തയാഴ്ചയിൽ.